ലളിതമായ പ്രയാസരഹിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരിലുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ നോക്കുമെന്നതിൽ ബന്ധപ്പെട്ട അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് അധ്യായികമായി നോമ്പിനോടടുത്ത് കിട്ടി എന്നത് അൽഹംദുലില്ല, നോമ്പിനെ കുറിച്ച് പഠിക്കേണ്ട സമയത്ത് തന്നെയാണ്. ആദ്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് നോമ്പിനെ ലാക്ടാവണമെന്നതിൽ വിധിക്കില്ല. പോലീസുകൾ പ്രതിഫലങ്ങൾ മാത്രമാണോ ഫദ്ലു സഹൂർ, സഹൂറിന്റെ അഥവാ അത്താഴഭക്ഷണത്തിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം പറയുന്ന ഹദീസാണ്. നോമ്പിന്റെ മര്യാദകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അത്താഴ സമയത്ത് വല്ലതും കഴിച്ച് അത്താഴ സുന്നത്ത് എടുക്കണം. അത് നോമ്പിന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അത് വാജിബല്ല. എങ്കിലും അതിന് പ്രതികരിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. സുന്നത്ത് എന്ന് പറയുമ്പോ ചില ആളുകളൊക്കെ അപ്പോൾ എടുത്തോണ്ടൊന്നുമില്ലല്ലേ, കണക്കെടുത്താൽ മതി എന്ന രൂപത്തിലല്ല. സുന്നത്ത് മുഹക്കദ പ്രബലമായ സുന്നത്ത് അവലംബിച്ചതാണ്. അതിനെ ധാരാളമായി പ്രേരിപ്പിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. തസഹ്ഹറു, നിങ്ങൾ അത്താഴം കഴിക്കുകയും പറക്ക, അത്താഴ ഭക്ഷണത്തിൽ നന്മയുണ്ട് പറക്കത്തുണ്ട്. മറ്റൊരു ഹദീസിൽ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നന്മയാകുമോ ബർക്കത്താകുമോ അത്, അതിനാൽ അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതേ ആശയം തന്നെയാണ് നമ്മളിവിടെ വായിച്ച ഹദീസിലുള്ളത്. അത്താഴ ഭക്ഷണം മുഴുവനും നന്മയാണ് ബർക്കത്താണ്. വരാതെ തടവു, എന്നാൽ നിങ്ങൾ അതിനെ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് അത്താഴം കഴിക്കാൻ താല്പര്യമില്ല, ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിറക്കി വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അത്താഴമാക്കണം. കാരണം അള്ളാഹു എന്ന മലക്കുകളും സഹി അത്താഴം കഴിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അനുഗ്രഹിക്കുന്നുണ്ട്. മലക്കൾ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഹദീസിന്റെ ആശയം. ഇവിടെ അത്താഴം പറക്കത്താണ് എന്ന് പറഞ്ഞതിൽ എങ്ങനെയൊക്കെയാണ് അതിൽ അത്താഴത്തിൽ പറക്കത്ത് വരുന്നത് എന്ന് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ റസൂൽ നമ്മോട് കൽപ്പിച്ചു, അങ്ങനെ ഒരു കാര്യം നമ്മൾ പിൻപറ്റുക എന്ന് തന്നെ പറക്കത്താണ്. ഒന്നാമത്തെ പറക്കത്ത് അത് തന്നെയാണ്. റസൂലിന്റെ ആ കൽപ്പനക്ക് വേണ്ടി എല്ലാവരും വളരെ ഉറക്കത്തിൽ മയങ്ങുന്ന സമയത്ത്, നമ്മള് തഹജ്ജുദിന് വേണ്ടി എണീക്കുന്ന സമയത്ത് എണീറ്റ് ഭക്ഷണം കഴിച്ചു എന്നത് അത് വലിയ ഒരു പറക്കത്താണ്, നന്മയാണ്. രണ്ടാമത്തത്, ആ ഭക്ഷണത്തെ കുറിച്ച് മുബാറക്കായ ഭക്ഷണം എന്ന് തന്നെ നബിസല്ലം പറഞ്ഞതാണ് നമ്മൾ വായിച്ചത്. അത് മുഴുവനും പറക്കത്താണ്. അനുഗ്രഹീത ഭക്ഷണത്തിലേക്ക് താങ്കൾ വരൂ എന്ന് തന്നെ അത്താഴം കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഹെർബാബിനെ വിളിച്ചതായത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പറക്കത്ത്, നമ്മുടെ നോമ്പും അഖിൽ കിതാബിന്റെ നോമ്പും തമ്മിൽ വേർതിരിയുന്നത് അത്താഴത്തിലാണ്. നമ്മുടെ നോമ്പിന്റെയും വേലക്കാരുടെ നോമ്പിന്റെയും ഇടയിലുള്ള വേർതിരിവ് അത്താഴം കഴിക്കുകയാണ്. അവൻ ആ സമയത്ത് അത്താഴം കഴിക്കൂല, അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഇമാം ഖത്താബി ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. വേദക്കാരായ ആളുകൾ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഉറങ്ങിപ്പോയാൽ പിന്നെ അവർക്ക് തിന്നാൻ കുടിക്കാൻ പാടില്ല, പിന്നെ പിറ്റേ ദിവസം ചെയ്യാൻ പാടുള്ളൂ, തിന്നാൻ കുടിക്കാനും പാടില്ല. ഇപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പായി എന്തെങ്കിലും തിന്നോ തിന്നു, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരാക്കും തിന്നാൻ പാടില്ല, പിറ്റേ നോമ്പ് തുറക്കുമ്പോഴേ തിന്നാൻ പാടുള്ളൂ. ഇസ്ലാമിലെ നോമ്പ് പല ഘട്ടങ്ങളിലായിട്ടാണ് അതിന്റെ നിർബന്ധം കൂട്ടിയായത്, ശരിയാണ്, ശരാക്കപ്പെട്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. അതിന് ആദ്യ ഘട്ടത്തിൽ ഇതുപോലെ തന്നെ പ്രതാപി പറയാണ് ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു, ഉറക്കത്തെ നോമ്പ് കഴിക്കണം. അപ്പോ ഒരു സഹാബി നിന്നിട്ടുണ്ടാവും, നോമ്പ് തൊത്ത് കഴിഞ്ഞു ക്ഷീണിച്ച് അന്ന് ഉറങ്ങി പോയി, ഭാര്യ എന്തോ ഭക്ഷണത്തിനെ വേണ്ടി അപ്പുറത്തോടെ പോയതാ, അതിനൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്, അന്ന് പോയി ഉറങ്ങി പോയി. ഓ ഉറങ്ങി പോയാലും ഇനി എന്താ കണ്ടെ പ്രശ്നം കേൾക്കാൻ പറ്റുമല്ലോ, അങ്ങനെ അദ്ദേഹം പിന്നെ നോമ്പ് തുറന്നു, ബോധം കെട്ടു. അപ്പോഴാണ് പിന്നീട് അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് മനസ്സമ്മതല്ല പിന്നീട് അതിനെ ദുർബലപ്പെടുത്തി വളർത്ത സമയത്ത് ഭജന്ത സമയം വരേക്കും തിന്നാനും കുടിക്കാനും അനുവാദം കൊടുത്തു, ഇളവ് കൊടുത്തു. അതാണ് ആയത്ത് പ്രഭാതമാകുന്ന കൊടുത്ത നൂലിൽ നിന്നും രാത്രിയാകുന്ന കറുത്ത നൂൽ വേർതിരിച്ച് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക എന്ന ആയത്ത് അവതരിച്ചതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വർഗത്ത് കൂടി അതിലുണ്ട്, അച്ചായന്റെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് അത്താഴം. അതുകൊണ്ട് അത്താഴം ഒഴിവാക്കരുത്, വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് അത്താഴം മാത്രമാണ്. മൂന്നാമത്തെ വർഗത്ത് അടുത്ത അത്താഴം നോമ്പെന്ന വിവാദത്തിന് ശക്തി പകരുന്നതാണ്. ഞാൻ വളരെ ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചിലപ്പോ ഒരു 10 മണിക്കോ 11 മണിക്കോ ഭക്ഷണം കഴിച്ചെടുക്കണം, അത്താഴം കഴിക്കേ ഞാൻ കഴിക്കാറില്ല. അയാൾ 11 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ നേരം പുലരുമ്പോഴേക്കും എത്രയായി, ഒരു 5 മണി വരെ പോകുന്നതിന് 6 മണിക്കൂർ പിന്നെ, പിന്നെ 13 പോകുന്ന 4 മണിക്കൂർ പിന്നെ, ഇപ്പൊ 19-20 മണിക്കൂറോളം ഭക്ഷണം ചേർക്കുന്നു. അത് ഈ വാദത്തിന് ക്ഷീണത്താക്കുന്ന കാര്യം താഴ്ത്തുണ്ടാക്കുക. അതുകൊണ്ടാണ് സുബഹിന്റെ 8 മുമ്പ് വരെ പാത്ത് വരെ നിങ്ങൾ തിന്നോളും കുടിച്ചോളും എന്ന് പറഞ്ഞത് വിവാദത്തിന് ശക്തി ലഭിക്കുവാനും ഉന്മേഷം ലഭിക്കുവാനുമാണ്. അതുകൊണ്ടാണ് അത്താഴം തിന്നിപ്പിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പണ്ടൊക്കെ പഴമക്കാര് അർദ്ധരാത്രി കഴിഞ്ഞാൽ തറാവി നിസ്കരിച്ച് പോയിട്ട് കുറച്ച് സ്വറയൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ വെറുതെ കിടക്കും അല്ലെങ്കിൽ കിടക്കൂല, എന്നിട്ട് 12 മണി കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് കിടക്കുക. അതിങ്ങൾക്ക് സുഖയുണ്ടാവില്ല, ഞാനിന്റെ കോല എങ്ങനെയാണ്, അത് കിടക്കുമ്പോഴത്തേക്ക് 2 മണിയാകും. ഞാൻ അന്നത്തെ ആളുകൾക്കറിയുള്ള സംസാരം എന്താ വെച്ചാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അത്താഴം കഴിച്ചിട്ട് സുഖമാക്കൊടുക്കുന്നതിന് ധരിച്ചു പോകണം. അത്താഴ ഭക്ഷണം ധരിച്ചിട്ട് കാലി വയറോടുകൂടി സുഖിച്ച് ചെയ്യണം, അപ്പോഴും നോമ്പ് നോമ്പാകുന്നതാണ്. നിങ്ങളെയൊക്കെ നോമ്പത്ത് നോക്കാം, സുബൈ വാങ്ങോളം അതിന്റെ വരുന്നുണ്ടാവും, പിന്നെ അത് വിശ്രമിക്കും അതിനോ. നിങ്ങളൊക്കെ നോമ്പത്ത് നോമ്പാ, ഞങ്ങളൊക്കെ പഠിച്ചു 12 കാണും പത്തായ കഴിച്ചത് എന്ന് പഴമക്കാരായ ആളുകൾ പറയുന്നത് നമുക്ക് സാധിക്കും. പക്ഷെ ഹരീലുള്ളത് എന്താണ്, തഹജീലുൽ ഫിതർ വതഖീറു സഹർ സഹൂർ, തഹജീലുൽ ഫിതർ വതഖീറു സഹൂർ, സഹൂറ് ഭിന്നിക്കലും നോമ്പ് തുറക്കൽ തിരുക്കൽ കാണിക്കൽ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം അബ്ദുല്ലാഹി മസ്ഊദ് യുബൈസിലുൽ സഹൂർ, നോമ്പ് തുറക്കൽ തൃപ്തി കാണിക്കുകയും അത്താഴം ഭിന്നിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്നിട്ട് അദ്ദേഹം പറയും ആ കഥാകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അവിടെ നമ്മുടെ പഴമക്കാർക്കുണ്ട് ധൃതി കൂട്ടി നോക്കുറക്കൂല, ഒരു സുഹൃത്തിനെ പറയുമ്പോൾ പുരസ്കാരം കഴിഞ്ഞ് പിന്നെ ചെല്ലുന്നത്. അത് എത്രയും ഒരു മണിക്കൂർ കൂടി അധികം കിട്ടിയാൽ നോക്കു വിടുകയും കൂടും എന്നാ പറഞ്ഞ. പക്ഷേ റസൂൽ പറഞ്ഞത് എന്താണ്? തിരുക്കത്തിൽ സമയമായാൽ പിന്നെ പിന്തിരിക്കാതെ തിരുക്കത്തിൽ നോക്കുന്നതാണ് എന്നതാണ്. നാലാമത്തെ ഭക്തത്ത് അത്താഴം നിശ്ചയിച്ചത് കൊണ്ട് ആ ഉത്തമ സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് എണീക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നോക്കി നമുക്ക് അവസ്ഥ ഉണ്ടാവും. കാരണം രാത്രികളെ മൂന്നിലൊന്ന് അവശേഷിക്കുന്ന സമയത്ത് മൂന്നാക്കി തിരിച്ചാൽ 12 മണിയാണ് 4 മണിക്കൂർ അല്ലെ? അപ്പോ ഒരു 2 മണി കഴിഞ്ഞാൽ തഹജ്ജുദിന്റെ സമയം ആരംഭിക്കുക. ഏതാണ്ട് 2 മണിയാവുമ്പോൾ ആ സമയത്ത് എണീക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ ആകാശത്തേക്ക് വന്ന് ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് കൊടുക്കാം, പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് പറയുന്ന ആ മഹത്തായ സമയത്ത് നമുക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുമെന്നതും ഈ അത്താഴ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അർത്ഥമല്ല, സ്വർഗാവകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് കാരണം അനിയമ്യമായ വിജയവും അസഹാരിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുന്നവരും അത്താഴ സമയത്ത് പാപമോചന പ്രാർത്ഥന നടത്തുന്നവരുമായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. അഞ്ചാമത്തെ വിഷയം, അള്ളാഹു മലക്കുകളും നമ്മളെ അനുഗ്രഹിക്കുന്നു. മലക്കുകൾ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അത്താഴ കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകളുടെ സ്പെഷ്യൽ പ്രാർത്ഥന, ആ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ അത്താഴ കഴിക്കണം. അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ഇന്നതാണ് ഈ ഹദീസ് പറഞ്ഞത്, ഇന്നല്ലാഹു മലക്കുകളെ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട്. എന്നാ ഒരാൾക്ക് അത്താഴം കഴിക്കാൻ പറ്റിയില്ല, അത്താഴം കഴിക്കാൻ സാധിച്ചില്ല എന്നാ അയാൾ നോമ്പ് പ്രസാദാകുന്നില്ല, അയാൾക്ക് നോമ്പെടുക്കാം. അത്താഴം കഴിക്കാത്ത നോമ്പിനെടുക്കുന്നുണ്ടാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്റെ നോക്ക് ശരിയാണ്, പക്ഷേ രാത്രിന്റെ മുത്തറക്ക സുന്നത്ത് അയാൾ ഒഴിവാക്കി. അതുകൊണ്ട് ഒരാള് അത്താഴം കരുതിക്കൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് കറാഹത്താണ്. ഒരു സുന്നത്തിനെ റസൂലുള്ളാഹി പഠിപ്പിച്ച, മാതൃക കാണിച്ച, പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യത്തിന് നേരെ എതിർ പ്രവർത്തിക്കാറാണ്. ഈ സൂഫികള് നോമ്പിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അത്താഴം കഴിക്കാത്ത നോമ്പാണ് ഏറ്റവും ഉത്തമമായ നോമ്പ് എന്നേക്ക് പറഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മുടെ ശിവനാഥാവിനെ കഴിക്കുമായിരുന്നില്ല, നമ്മുടെ ശിവനാഥ അത്താഴം ഇഷ്ടമായിരുന്നില്ല, അത്താഴം നോമ്പിന്റെ തത്വത്തിനെതിരാണെന്ന് ശിവപ്രയോഗമായിരുന്നു എന്നത് പറയാം. അത് ശരിയല്ല. ഏറ്റവും വലിയ ശരി അള്ളാഹു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അത്താഴം കഴിച്ചിരുന്നു, അത്താഴം പ്രേരിപ്പിച്ചിരുന്നു, അത്താഴം ശേഷമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ അത്താഴം പിന്തിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിന്തിക്കാം? പ്രഭാതം കുതിക്കുന്നത് വരെ. ഈ പ്രഭാതം ഇങ്ങനെ പതിവ് സാധ്യത, സത്യപ്രഭാതം കുതിക്കുമ്പോഴാണ് സുബൈന്റെ ഭാഗം ഒഴിക്കുക, അതുവരെ നമുക്ക് പിന്തിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ റമദാനിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഈസാക്കിന്റെ സമയം നോക്ക് പിടിക്കാൻ തുടങ്ങും. അത് ബാക്കി 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ്, അപ്പൊ ബാക്കി 5:10 വിചാരിച്ചോളും. എന്നാൽ ഈസാക്കിന്റെ സമയം 4:55 എന്നാൽ പിടിക്കാൻ പാടില്ല, അത് വികടാണ്. അങ്ങനെ ഈസാക്കിന്റെ സമയം തന്നെ സമയമല്ല, ഈസാക്കിന്റെ സമയം ബാങ്ക് വഴിയാണ്. എന്ന് മാത്രല്ല, ബാങ്ക് കേട്ടു വെള്ളം മാത്രം കയ്യിലെടുത്ത അവസ്ഥയില കുടിക്കാൻ, അപ്പൊ വായിലുള്ളത് കുപ്പിക്കളയോ കയ്യിലുള്ളത് ഒച്ചയോ ഒന്നും വേണ്ട, ആ വെള്ളം കുടിക്കാം എന്ന ഹദീസിലുണ്ട്. ഇന്ന് നക്ഷത്രപാലചന്ദ്രന്റെ ഹദീസിൽ കാണാം, ഇതാ സമയത് നിങ്ങളിൽ വരാൻ ബാങ്ക് കിട്ടും, വെള്ളം പാത്രമാകട്ടെ അയാളുടെ കയ്യിലുമാണ്. എന്നാൽ താഴെ കുടിക്കാൻ വേണ്ടി എടുത്ത, അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി എടുത്ത ഭക്ഷണം ഉണ്ടല്ലോ, അതയാൾക്ക് കഴിക്കാൻ വായുണ്ടെന്നും വേണ്ട എന്നാണ് ഹാജിന്റെ അർത്ഥം. അടുത്ത ഹാജന്റെ കുടിക്കും അയാൾ ആവശ്യം നിർവഹിക്കുന്നത് വരെ അത് താഴെ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെലാളുകൾ വലിച്ചു നിർത്തിയിട്ട് വാക്ക് കേട്ടിട്ട് എണീറ്റാലും പ്രശ്നമൊന്നുമില്ല ഹദീസുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ലാതെ നോക്കലാണ്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് എന്നതാണ്, പ്രമാദം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ബാങ്കിൽ നമുക്ക് അവലംബിക്കാം. എപ്പോ ബാങ്കിൽ കറക്റ്റായി കൊടുക്കുന്ന മുഖത്തിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ സുപരി എല്ലാ കാലത്തും നമ്മളും കൊടുത്ത പൊറാക്കൾ നമ്മൾ ആറ് മിനിറ്റ് എട്ട് വിചരിച്ചാണ് എട്ട് വിചരിച്ചാൽ അത് സുബയ്ക്ക് ഒന്നുകൂടി വരും വേണം വെട്ടുന്ന ഒരു പത്ത് പന്ത്രണ്ടൊക്കെ ആവും. അല്ല സൂക്ഷ്മതക്ക് വേണ്ടി എത്തിയാൽക്ക് വേണ്ടി അപ്പോലെ വാങ്ങിനെ എങ്ങനെ അവലംബിക്കും? വലിയ ആപത്താണത്. സ്വയം സമയമാകാതെ ബാങ്ക് വിളിച്ചാൽ സഹജം സ്വീകരിച്ചുകൊണ്ടിരിക്കണോന്ന് സഹജ മസാലായിരിക്കും. അയ്യോ കറക്റ്റ് അപ്പഴേ വാങ്ങുന്നല്ലോ എന്ന് പറയും. സമയമായിട്ടില്ല. മാത്രല്ല പ്രായത്തിന്ന ആളുകളൊക്കെ പിന്നെ സഹജം സ്വീകരിച്ചിട്ട് ബാങ്ക് കാത്ത് ഇങ്ങനെ ഒരു ചെറിയ കൂട്ടത്തിൽ ഇരിക്കും. അപ്പോൾ അഭാവം വേഗം പോകുകയും സ്വയം കേൾക്കും. സ്വയോത്തോ ആയിട്ടില്ല. ഇപ്പൊ വക്താകാത്ത സമയത്ത് സുബയിൽ സ്വീകരിക്കാനും വക്തത്തിലുള്ള തഹജ്ജു നഷ്ടപ്പെടുത്താനും ഇവന് എത്തിയാത്ത കാരണം. അപ്പൊ എത്തിയാത്ത വളരെ സമയം എത്തിയാത്താണ്, ദീനിനെ പൊളിക്കൊണ്ട് എത്തിയാത്താണ്. ഇതൊരിക്കലും സമർപ്പിച്ചിട്ട ഇത് അതിന്റെ ഉയരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃത്യമായി പുരോഗമിച്ചത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കുന്ന വാക്കാണോ എങ്കിൽ നമുക്കതിനെ അവലംബിക്കാം. ഇതിപ്പോ നമ്മള് കലണ്ടറിൽ ഏതാണ്ട് കണക്കനുസരിച്ച് എഴുതി വെച്ചതനുസരിച്ചാണ് ചെറിയ വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് കയ്യിലെടുത്ത വെള്ളം കുടിക്കുന്നതിനൊന്നും വാങ്ങുക സാധനം കൃത്യമായി കൊടുക്കുന്ന കലണ്ടർ അനുസരിച്ച് കൊടുക്കുന്ന കൃത്യമായി കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു ചെറിയ നിയമം നമ്മുടെ അളവ് കിട്ടും. നേരെ മറിച്ച് ഒരാളെ മരുഭൂമിയിലാണ് പ്രഭാതമയം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ബാങ്ക് അവലംബിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാങ്ക് എല്ലാം അവലംബം തുറച്ച് പ്രഭാതം ഉദിക്കലാകുന്നു അവലംബം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ഇവിടെ വിവാദം ഉണ്ടാക്കുന്ന ഒരു ഹദീസാണ്. മുസ്ലിയാക്കന്മാരെ ചേർത്ത് പറഞ്ഞു ആ ഹദീസ് തഹജ്ജുദിന്റെ വാക്കിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ വെള്ളപ്പാത്രം കയ്യുണ്ടായിരിക്കെ നിങ്ങൾ ബാങ്ക് കേട്ടാൽ അത് ആവശ്യത്തിന് കുടിക്കുന്നതുവരെ അല്ലെങ്കിൽ ആവശ്യം നിർവഹിക്കുന്നതുവരെ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ബാങ്ക് തഹജ്ജുദിന്റെ ബാങ്കാണ്. അത് വഹാബികൾ സുബൈന്റെ ബാങ്കാക്കി കൈകാര്യച്ചതാണ് മുസ്ലിമീങ്ങളെ മുഹമ്മദ് എന്നാണ്. എന്നാൽ ഈ ഹദീസ് ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്യുന്നതിൽ അതിന്റെ അവസാന ഭാഗത്തു തന്നെ പറയുന്നു വകാനൽ മുഅദ്ദിനു യുഅദ്ദിനു ഇദാ ഖദറൽ ഫജ്ർ. പ്രഭാതം വെളിപ്പെട്ടാലാണ് മുഅദ്ദിൻ ബാങ്ക് വിളിക്കാവുന്നത്. പ്രസുദ്ധകാലത്തെ എന്റെ വാക്കുണ്ട് തഹജ്ജുദിന്റെ വാക്കുണ്ട്. ഇബ്നു ഉമ്മി മക്തൂബിന്റെ ബാങ്കാണ് സുബഹിന്റെ വാക്ക്. ബിലാലിന്റെ ബാങ്കാണ് ഏത് രാത്രി കൊടുക്കുന്ന തഹജ്ജുദിന്റെ വാക്ക്. ഇന്റെ ബിലാല യുഅദ്ദിനു ഇലൈഹി ബിലാൽ വാക്ക് വിളിക്കാത്തത് രാത്രി സമയത്താണ്. അതുകൊണ്ട് ഇവരുമ്പിമത്തു വാക്ക് വിളിക്കുന്നതുവരെ നിങ്ങൾ നിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. വക്കാനാണ അദ്ദേഹം കണ്ട് കാണാത്ത ഒരാളായിരുന്നു. സ്വന്തം നിനക്ക് ഫജറായിരുന്നു നോക്കി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. പല കലണ്ടറൊന്നുമില്ലല്ലോ ചക്രവാളത്തിലേക്ക് നോക്കിയിട്ട് അത് തീരുമാനിക്കുക. അപ്പൊ ആളുകൾ നോക്കുന്ന അസ്പെക്ട് അസ്പെക്ട് സുബിയ എന്ന് പറയുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ ബാങ്കിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ബാങ്ക് കേട്ടാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വിളിച്ചു കൂട്ടിയിട്ട് ബാങ്ക് കൊടുത്തിന് ശേഷം അങ്ങനെ നിന്നുകൊണ്ടിരിക്കട്ടെ. ബാങ്കിങ്ങനെ കൊടുക്കും ഇവിടെ ഇങ്ങനെ നിന്നും കഴിച്ചെടുക്കണം ഒറ്റെടുക്കണം കഴിച്ചിട്ട് വെക്കണം അത് ശരിയല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ അദാലത്തിന്റെ അടുക്കും അത് പ്രബലമായ സുന്നത്താണ്. അതിന്റെ സമയം രാത്രി അർദ്ധരാത്രി മുതൽ പ്രഭാതം ഉദിക്കുന്നത് സുബൈന്റെ ബാങ്ക് വിളിക്കുന്നത് വരെയാണ്. അത് വാജിബല്ല, മുസ്തഹബ്ബാണ്. അതുകൊണ്ട് ഒഴിവാക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ദിവസം ഒഴിവാക്കി പോയാൽ അതുകൊണ്ട് നോമ്പ് വിടേണ്ടതില്ല. അത് നമുക്ക് നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്. പക്ഷെ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു കറാഹത്തോടെ സഹീഹാകും എന്നാണ് ഫുഖഹാക്കളുടെ ഭാഷ. അത്താരം ഒഴിവാക്കി കറാഹത്താണ്, പക്ഷെ അതുകൊണ്ട് നോമ്പ് ഫസാദായിട്ടില്ല, നോമ്പ് സഹീഹാണ്. അവതരണത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഏതായാലും അത്താരത്തിന്റെ പ്രാധാന്യം അള്ളാഹുവിന്റെ നമ്മുടെ മനസ്സുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്നാമത്തെ നിവേദനം ചെയ്യുകയും നോമ്പിന്റെ ശക്തി ലഭിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ കാര്യം നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ റമദാനിലെ എല്ലാ പുണ്യങ്ങളും ലഭിക്കാൻ നമ്മുടെ തോഫീക് നൽകുമാറാകട്ടെ. പിന്നെ അത്താഴത്തിലെ ഏറ്റവും ഉത്തമമായ അത്താഴ ഭക്ഷണം ഏതാ? അത്താഴ ഭക്ഷണത്തിന്റെ ഏറ്റവും ഉത്തമമായത് ഇതാണ് കാരക്കയാണ്. അപ്പൊ ഒരാൾക്ക് പിന്നെ വറുത്തുമുണ്ട് അല്ലെങ്കിൽ ഒരു കാരക്ക കുറച്ചുവെള്ളോ കുറച്ച് പാലോ, അതായത് ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, കാരണം വളരെ വൈകിയായിരിക്കും നോമ്പില്. കാരണം വാതിലിന്റെ നാലിനോ കഴിച്ചേക്ക് അതൊന്നും ദമ്പ് ഉഴുക്കുളത്തിന് അത്തരത്തിലും. അപ്പൊ പിന്നെ അതിന്റെ സ്ഥാനത്തിനനുസരിച്ചിട്ട് കഴിക്കുക. അപ്പൊ പിന്നെ രാവിലെ ഉണ്ടാവില്ല ആവശ്യമുണ്ടാവില്ല. പൊതുവെ തീച്ച വർത്തിക്കുന്ന ഒരു സമയമാണ് രാത്രിയായാലും നിന്നതും നിന്നതും തന്നെ നേരത്തെ ഉറങ്ങനെ 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 ആ രീതിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. തിന്ന നേരത്തോട്ടോ മൂന്നോട്ടോ തിന്നും കുറേശ്ശെ തിന്നാൽ ഈ തിന്നൽ മുഴുവശം പോകും, അതിനപ്പുറം വരാത്ത ശരി പോകും. അത് റമദാന്റെ ബാധകം എന്നാണ് അച്ഛനാണ് വിചാരിച്ചത്. അത് അന്നും ബാധകം തന്നെയാണ് കുറേശ്ശെ. പല തവണയായിട്ട് വിവാദത്തിനൊക്കെ തടസ്സമാകുന്ന രൂപത്തിൽ തിന്നാൻ പാടില്ല. അത്താഴങ്ങത്ത് കഴിച്ചിട്ട് ചുമയിൽ പോകാൻ കൂടി വയ്യാത്ത ഒരൊറ്റ വിഗതാണ് ആചാര്യ അത്താഴായി പോകരുത് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല നമുക്ക് വിവാദത്തിനൊക്കെ ഉന്മേഷത്തോടുകൂടി ആ റസൂലിന്റെ സുന്നത്തുകൾ മാനിച്ചു കൊണ്ട് തന്നെ നിർവഹിക്കാൻ തോന്നിയിട്ടുമാറാകട്ടെ. പ്രസന്നതാ വരാനിരിക്കുന്ന മുഹമ്മദിൻ വരാലി പ്രസാദിന്റെ സുന്ദരം.